നമ്മുടെ രക്ഷകനായ യേശുനാഥൻ്റെ പീഠാസഹന മരണോത്ഥാനങ്ങളുടെ ഓർമ്മയാചരണത്തിനുള്ള ആത്മീയ ഒരുക്കത്തിൻ്റെ സരണിയായ തപസുകാലത്തിലാണല്ലോ നാം ഇപ്പോൾ. ആകയാൽ ഇന്നത്തെ ചിന്താമലരുകളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നോമ്പുകാല ചിന്തകളാണ്. ഈ ചിന്തകൾ പങ്കുവയ്ക്കുന്നത് ബഥനി മിശിഹാനുകരണ സന്യാസ സമൂഹാംഗമായ മലങ്കര സുറിയാനി കത്തോലിക്ക സഭാ വൈദികൻ തോമസ് പ്രമോദ് OIC ആണ്. റോമിലെ പൊന്തിഫിക്കൽ ഓറിയന്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പൗരസ്ത്യ ആരാധനക്രമത്തെ അധികരിച്ച് ഗവേഷണ പഠനം നടത്തുന്ന അഥവാ ഡോക്ടറേറ്റ് ചെയ്യുന്ന അദ്ദേഹം നൽകുന്ന ചിന്തകൾക്കായി നമുക്ക് കാതോർക്കാം.
ദൈവത്തിൻ്റെ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ബഞ്ചാര നാടോടികളെക്കുറിച്ച് ഒരു കഥയുണ്ട്. ഈ നാടോടിക്കൂട്ടം അവരുടെ യാത്ര ആരംഭിക്കുന്നത് ഒരു നദിയുടെ തീരത്ത് നിന്നാണ്. ഓരോ നാടോടിയും ഈ യാത്ര ആരംഭിക്കുന്നതിന് മുമ്പ് നദീതീരത്ത് നിന്നും 10 കല്ലുകൾ അവൻ്റെ ഭാണ്ഡത്തിൽ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. എന്തിനാണ് ഈ 10 കല്ലുകൾ സൂക്ഷിച്ചു വയ്ക്കുന്നത്? ഈ നാടോടിയെ സംബന്ധിച്ചിടത്തോളം ദൈവസാന്നിധ്യത്തിൻ്റെ സ്മരണയാണ്, ദൈവസാന്നിധ്യത്തിൻ്റെ ശക്തിയാണ് ഈ 10 കല്ലുകൾ. കടന്നു വരാൻ പോകുന്ന ദിവസങ്ങളിൽ ശത്രുക്കളെ നേരിടാനും രോഗങ്ങളെ പ്രതിരോധിക്കാനും ഈ ദൈവസാന്നിധ്യത്തിൻ്റെ ശക്തിയായ 10 കല്ലുകൾക്ക് സാധിക്കുന്നുണ്ട്. ഏതെങ്കിലും അവസരത്തിൽ ഈ 10 കല്ലുകളിൽ ഒരു കല്ല് നഷ്ടമായാൽ അവരുടെ ജീവിതത്തിൽ എവിടെയോ പരാജയം അടുത്തു വന്നിരിക്കുന്നു എന്ന് അവർ മനത്ത് അറിയുന്നുണ്ട്. ദൈവസാന്നിധ്യം മനുഷ്യന് കൈമുതലാകുമ്പോൾ മനുഷ്യന് ജീവിതത്തിൽ വിജയം വരിക്കാൻ സാധിക്കും. പരിശുദ്ധ സഭ വിശുദ്ധ നോമ്പിലൂടെ കടന്നുപോകുകയാണ്. തീർത്ഥാടക സഭ നോമ്പിൻ്റെ നന്മകൾ സ്വീകരിച്ചുകൊണ്ട് ദൈവസാന്നിധ്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വിശുദ്ധിയുടെ പാതയിലൂടെ മുന്നേറുകയാണ്. മലങ്കര കത്തോലിക്ക സഭയുടെ വലിയ നോമ്പ് പ്രാർത്ഥനയിൽ വിശുദ്ധ നോമ്പിനെക്കുറിച്ച് ഇപ്രകാരം കൊടുത്തിരിക്കുന്നു: നമ്മുടെ ആദ്യത്തെ അവകാശത്തിലേക്ക് നമ്മെ പ്രവേശിപ്പിക്കുവാൻ നമ്മുടെ കർത്താവ് നോമ്പാകുന്ന ആയുധം നമുക്ക് നൽകിയിരിക്കുന്നു. ഭൗമീയർക്ക് സ്വർഗത്തിലേക്ക് കരയുന്നതിനും സ്വർഗീയരോട് കൂടിച്ചേരുന്നതിനുള്ള മഹനീയ ഗോവണിയായും നോമ്പിനെ നമ്മുടെ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്നു. വീണ്ടും വിജയത്തിൻ്റെ അടയാളവും ശത്രുവിനെതിരെ തോൽക്കാത്ത ആയുധവുമാണ് വിശുദ്ധ നോമ്പ്. നോമ്പ് എന്ന വാക്കിൻ്റെ പഴയ മലയാള വാക്ക് നൊയമ്പ് എന്നാണ്. നോവ് പ്ലസ് അൻപ്. നോവ് പ്ലസ് അൻപ് എന്ന വാക്കുകൾ ഉദ്ദേശിക്കുന്നത് സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു നോവ് എന്നാണ്. നോമ്പ് എന്ന് പറയുന്നത് സ്നേഹത്തിന് വേണ്ടിയുള്ള ഒരു നോവാണ്. പൗലോസ് അപ്പോസ്തോലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു: ക്രിസ്തു എന്നിൽ രൂപപ്പെടാൻ ഞാൻ ഏറ്റുനോവ് അനുഭവിക്കുന്നു. ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കുവാൻ, നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ സ്വന്തമാക്കുവാൻ അനുഭവിക്കുന്ന ഒരു നോവാണ് വിശുദ്ധ നോമ്പ്. സഭ പ്രത്യേകമായിട്ട് 40 ദിവസങ്ങളാണ് ഈ നോമ്പ് അനുഷ്ഠാനത്തിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്നത്. തിരുവചനത്തിൽ 40 എന്ന സംഖ്യ വളരെ പ്രാധാന്യം നിറഞ്ഞതാണ്. ഒരു പരിവർത്തനത്തിൻ്റെയും നവീകരണത്തിൻ്റെയും സംഖ്യയാണ് 40. താൽമൂദ് പാരമ്പര്യപ്രകാരം ഒരു ഭ്രൂണം ഗർഭപാത്രത്തിൽ രൂപപ്പെടാൻ എടുക്കുന്ന ദിനങ്ങളാണ് 40 ദിവസങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ നോമ്പിലൂടെ പരിശുദ്ധ സഭ നമ്മിൽ നിന്നും ആവശ്യപ്പെടുന്നത് ഒരു പുതിയ സൃഷ്ടിയാകുവാനുള്ള ആഹ്വാനമാണ്, ഒരു പുതിയ ജന്മം, ഒരു പുതിയ വ്യക്തിത്വം സ്വീകരിക്കുവാനുള്ള ആഹ്വാനമാണ് സഭ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. തിരുവചനത്തിൽ നാം കാണുന്നുണ്ട് സൃഷ്ടി എന്ന് പറയുന്നത് കയോസിൽ നിന്നും ഓർഡറിലേക്കുള്ള ഒരു യാത്രയാണ്. നമ്മുടെ ജീവിതത്തിലും ഇതുപോലെ രൂപരഹിതങ്ങളായ അവസ്ഥകളുണ്ട്. ആ അവസ്ഥകളിൽ നിന്നും ഒരു ഓർഡറിലേക്ക്, ഒരു ക്രമത്തിൻ്റെ ജീവിതത്തിലേക്ക് മടങ്ങി വരാനുള്ള അവസരമാണ് ഓരോ നോമ്പും മനസ്സിൻ്റെ താളപ്പിഴകളിൽ നിന്നും ദൈവിക ചൈതന്യത്തിലേക്ക് വളരുവാൻ നോമ്പനുഷ്ഠാനം നമ്മെ സഹായിക്കട്ടെ. നോമ്പ് ക്രിസ്തുവിനെ സ്വന്തമാക്കുവാനുള്ള അവസരമാണ്. ക്രിസ്തുവിനെ സ്വന്തമാക്കുക എന്നുള്ളതാണ് നോമ്പിൻ്റെ അന്തസത്ത എന്ന് പറയുന്നത്. എപ്രകാരം ഒരു മനുഷ്യൻ ക്രിസ്തുവിനെ സ്വന്തമാക്കണം? ഇവിടെ ബൈബിളിലെ രണ്ട് പ്രതീകങ്ങൾ എടുത്തുകൊണ്ട് എപ്രകാരം ക്രിസ്തുവിനെ ക്രിസ്ത്യാനിക്ക് സ്വന്തമാക്കാം എന്ന് കാണുന്നതിന് നമുക്ക് പരിശ്രമിക്കാം. ക്രിസ്തുവിൻ്റെ ജീവിതത്തിൻ്റെ രണ്ട് സന്ദർഭങ്ങളിൽ ക്രിസ്തുവിനെ പൊതിഞ്ഞ രണ്ട് തുണികളെ എടുത്തുകൊണ്ട് ഈ ആശയത്തെ വ്യക്തമായിട്ട് കാണുവാൻ നമുക്ക് പരിശ്രമിക്കാം. ഒന്നാമതായിട്ട് ജനന സമയത്ത് ശിശുവിനെ പൊതിഞ്ഞ പിള്ളക്കച്ച, രണ്ടാമതായിട്ട് മരണസമയത്ത് യേശുവിനെ പൊതിഞ്ഞ ഭംഗിയായ തുണി. ഈ രണ്ട് പ്രതീകങ്ങളിലൂടെ ക്രിസ്തുവിനെ എപ്രകാരം നമുക്ക് സ്വന്തമാക്കാം എന്ന് വിശകലനം ചെയ്യാം. ഈ തുണികൾക്ക് പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ അനുയായികൾ സ്വീകരിക്കേണ്ട വ്യത്യസ്ത മനോഭാവങ്ങളിലേക്ക് ഈ രണ്ട് തുണികൾ നമ്മെ നയിക്കുകയാണ്. ഒന്നാമതായി പിള്ളക്കച്ച. ലൂക്കോസിൻ്റെ സുവിശേഷം 2:7 നാം ഇപ്രകാരം വായിക്കുന്നു: ശിശുവിനെ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്നു. എന്താണ് ഈ പിള്ളക്കച്ചയുടെ പ്രത്യേകത? ബേത്ലഹേമിൽ ധാരാളം ആട്ടിടയന്മാരും കുഞ്ഞാടുകളും പാർത്തിരുന്ന ഒരു സ്ഥലമാണ്. ഒരു കുഞ്ഞാട് ജനിക്കുമ്പോൾ ആ കുഞ്ഞാടിന് മാലിന്യമേശാതിരിക്കുവാൻ വേണ്ടി ആട്ടിടയന്മാർ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിയുന്ന ഒരു പതിവുണ്ട്. എന്തിനു വേണ്ടിയാണ് പിള്ളക്കച്ച കൊണ്ട് കുഞ്ഞാടിനെ പൊതിയുന്നത്? ദേവാലയത്തിൽ സമർപ്പിക്കാൻ വേണ്ടിയാണ്. ലോകത്തിൻ്റെ മാലിന്യമേശാതിരിക്കുവാൻ ഒരു ആവരണമായി പിള്ളക്കച്ച ഉപയോഗിക്കുവാണ്. അസ്രൂറ എന്ന ഹെബ്രായ പദമാണ് പിള്ളക്കച്ചയ്ക്ക് ഉപയോഗിക്കുന്നത്. ഈ അസ്രൂറ എന്ന വാക്കിൻ്റെ അർത്ഥം ചുറ്റിക്കെട്ട്, ബാൻഡേജ് എന്നാണ്. പ്രതീകാത്മകമായ അർത്ഥങ്ങൾ ഈ വാക്ക് നമുക്ക് നൽകുകയാണ്. ഒരു ശിശു ജനിക്കുമ്പോൾ മാതാപിതാക്കന്മാർ പിള്ളക്കച്ച കൊണ്ട് പൊതിയുമ്പോൾ അത് അർത്ഥമാക്കുന്നത് ശിശു സത്യസന്ധനും വിശ്വസ്തനുമാകണം എന്നുള്ള ആഗ്രഹവും സ്വപ്നവുമാണ്. വീണ്ടും പഴയ നിയമത്തിൻ്റെ ഒരു പാരമ്പര്യം ഇതിന് പിന്നാമ്പുറത്ത് കടന്നു വരുന്നുണ്ട്. എസക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 16:4 നാം 3 പ്രതീകങ്ങൾ കാണുന്നുണ്ട്: കുളിപ്പിച്ചുള്ള ശുദ്ധി, ദേഹത്ത് ഉപ്പുപുരട്ടൽ, പിള്ളക്കച്ചയിലുള്ള പൊതിയൽ. ഒരു മനുഷ്യൻ വിശ്വസ്തനാകുവാൻ കുളിപ്പിച്ചുള്ള ശുദ്ധി വരണം, ദേഹത്ത് ഉപ്പുപുരട്ടണം, പിള്ളക്കച്ചയിൽ പൊതിയണം. ഇതാണ് ഒരു മനുഷ്യൻ്റെ വിശ്വസ്തതയ്ക്ക് വേണ്ടി എസക്കിയേൽ പ്രവാചകൻ ഉപയോഗിക്കുന്ന 3 പ്രതീകങ്ങൾ. ഈ പിള്ളക്കച്ച വീണ്ടും നോമ്പിൻ്റെ മനോഭാവത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. നോമ്പിലൂടെ ക്രിസ്തുവിനെ എപ്രകാരം സ്വന്തമാക്കണം എന്നുള്ള സന്ദേശത്തിലേക്ക് നമ്മെ നയിക്കുകയാണ്. ഒന്നാമതായി, ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ മാലിന്യമേശാത്ത ഒരു മനോഭാവം, മാലിന്യമേശാത്ത ഒരു ജീവിതം നമുക്ക് ആവശ്യമാണ്. രണ്ടാമതായിട്ട്, പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിയുന്ന ശിശുവിനെ, കുഞ്ഞാടിനെ ദേവാലയത്തിൽ സമർപ്പിക്കുന്നത് പോലെ ഒരു സമർപ്പണം നമുക്കൊക്കെ ആവശ്യമാണ്. സമർപ്പണത്തിലൂടെ മാത്രമേ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. വീണ്ടും ഈ പിള്ളക്കച്ച ഒരു ആവരണം സൃഷ്ടിക്കലാണ്. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, സമർപ്പണ ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിലൊക്കെ ആവരണങ്ങൾ ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. കാഴ്ചപ്പാടുകൾക്ക്, ചിന്തകൾക്ക്, പ്രവൃത്തികൾക്കൊക്കെ ആവരണങ്ങൾ കടന്നു വരണം. കൂടുതൽ വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, ഒരു ലക്ഷ്മണരേഖ പലപ്പോഴും നമ്മുടെ പ്രവർത്തന ശൈലികൾക്ക് ആവശ്യമാണ്. നമ്മുടെ ചിന്തകൾക്ക്, നമ്മുടെ വാക്കുകൾക്ക്, ഇപ്രകാരമുള്ള ആവരണങ്ങൾ കടന്നുവരണം. കാരണം ക്രിസ്തുവിൽ നിന്നും നമ്മെ അകറ്റുന്ന പ്രതിബന്ധങ്ങളിൽ നിന്നും രക്ഷപ്പെടുവാൻ ഈ ആവരണം നമ്മെ സഹായിക്കുന്നുണ്ട്. ഇതാണ് പിള്ളക്കച്ചിയുടെ സന്ദേശം. മാലിന്യമേശാത്ത സമർപ്പണത്തിൻ്റെ, വിശ്വസ്തതയുടെ, വിശുദ്ധിയുടെ ഒരു മഹത്തായ ജീവിതം. രണ്ടാമതായിട്ട്, തമ്പുരാന്റെ മരണസമയത്ത് അരിമത്തിയക്കാരൻ ജോസഫ് ക്രിസ്തുവിനെ പൊതിഞ്ഞ ഒരു തുണിയുണ്ട്. ലൂക്കോസിന്റെ സുവിശേഷം 23:53 വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ജോസഫ് ശുചിയായ ഒരു തുണിയിൽ അവനെ പൊതിഞ്ഞു. ഈ തുണിക്ക് വളരെ പ്രസക്തിയുണ്ട്. ഈ തുണിക്ക് പ്രതീകാത്മകമായ അർത്ഥമുണ്ട്. എന്തെല്ലാമാണ് ഈ തുണിയുടെ പ്രത്യേകത? ഒന്നാമതായിട്ട്, വിലയേറിയ ഒരു തുണിയായിരുന്നു ജോസഫ് ക്രിസ്തുവിനു വേണ്ടി വാങ്ങിച്ചത്. തുണിനാരുകൊണ്ട് നിർമ്മിച്ച ശുചിയായ ഒരു വസ്ത്രം, ഒരു വെണ്മ, ശോഭ ഈ വസ്ത്രത്തിന് സ്വന്തമായിട്ടുണ്ട്. വീണ്ടും, പുരോഹിത വസ്ത്രങ്ങളിൽ അത് വിശുദ്ധ കർമ്മത്തിനുപയോഗിക്കുന്നു. മതാത്മികതയിൽ ധാർമ്മികതയുടെയും നീതിയുടെയും ആത്മചൈതന്യത്തിൻ്റെയും പ്രതീകമായിട്ട് ഈ ഫൈൻ ലീനൻ അഥവാ ശുചിയായ ഈ വസ്ത്രം ഉപയോഗിക്കുന്നു. ശരീരത്തിന് സൗഖ്യവും സുഖവും ഇത് പ്രദാനം ചെയ്യുന്നു. ഒപ്പം മുറിവുകൾ സൗഖ്യമാക്കുകയും കീടനാശിനികളെ നശിപ്പിക്കുകയും ചെയ്യുന്നു. അവസാനമായിട്ട്, ഇത് ഉപയോഗിക്കുന്നവർക്ക് ഒരു പോസിറ്റീവ് എനർജി ഈ തുണി പ്രദാനം ചെയ്യുന്നുണ്ട്. ജോസഫ് മനോഹരമായ വിലയേറിയ തുണി കൊണ്ട് യേശുവിനെ പൊതിഞ്ഞു എന്ന് പറയുമ്പോൾ, യേശുവിനെ സ്വന്തമാക്കുവാൻ ഈ വിലയേറിയ തുണിയുടെ പ്രതീകാത്മകമായ അർത്ഥം, പ്രതീകാത്മകമായ സന്ദേശം നാം സ്വീകരിക്കേണ്ടിയിരിക്കുന്നു. ജോസഫിനെ പോലെ വിലയേറിയത് തമ്പുരാനു വേണ്ടി നൽകുവാൻ നമുക്ക് സാധിക്കണം. ജോസഫിൻ്റെ ദൈവീക ശുശ്രൂഷയിൽ ജോസഫ് ഉദാരനായതുപോലെ മേൽത്തരമായത് തമ്പുരാനു വേണ്ടി കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. നോമ്പ് എന്ന് പറയുന്നത് തമ്പുരാനു വേണ്ടി നമ്മുടെ ജീവിതത്തിൻ്റെ മേൽത്തരമായ അനുഭവങ്ങൾ പകർന്നു കൊടുക്കുന്നതാണ്. വീണ്ടും, ഈ മനോഹരമായ വസ്ത്രം സൂചിപ്പിക്കുന്ന ഒരു വൈറ്റ്നസ്, ഒരു വെണ്മ നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ ഒരു ട്രാൻസ്പേരൻസി, ഒരു സുതാര്യത നമ്മുടെ ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണ്. വീണ്ടും, വിശുദ്ധിയുടെ മനോഭാവം ജീവിതത്തിൽ സ്വന്തമാക്കിയാൽ മാത്രമേ ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ക്രൈസ്തവ ജീവിതം ധാർമ്മികതയിലും നീതിയിലും അടിസ്ഥിതപ്പെടുത്തിയ ഒരു ജീവിതമാണ്. ധാർമ്മികതയും നീതിയും അന്യമായ ഒരു ജീവിതത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം കടന്നു വരികയില്ല. വീണ്ടും, മുറിവുകൾ സൗഖ്യമാക്കുന്ന ഒരു ജീവിതമാകണം ക്രൈസ്തവ ജീവിതം. നോമ്പനുഷ്ഠാനത്തിലൂടെ അവരൻ്റെ മുറിവുകളെ സൗഖ്യപ്പെടുത്തുവാനും മറ്റു മനുഷ്യർക്ക് മുറിവുകൾ പകർന്നു നൽകുവാതിരിക്കുവാനും നാം പ്രത്യേകമായിട്ട് പരിശ്രമിക്കേണ്ടതുണ്ട്. ഒരു സൗഖ്യത്തിൻ്റെ ശുശ്രൂഷയാണ് ദൈവം ഈ നോമ്പനുഷ്ഠാനത്തിലൂടെ നമ്മിൽ നിന്നും ആഗ്രഹിക്കുന്നത്. സമൂഹത്തെ, കുടുംബജീവിതത്തെ കാർന്നു തിന്നുന്ന രോഗാണുക്കളെ നശിപ്പിക്കുവാൻ നോമ്പിൻ്റെ നമ്മുടെ പ്രാർത്ഥനകൾക്ക്, നോമ്പിൻ്റെ നമ്മുടെ മനോഭാവങ്ങൾക്ക് സാധിക്കണം. സമൂഹ ജീവിതത്തെ, കുടുംബജീവിതത്തെ കാർന്നു തിന്നുന്ന രോഗാണുക്കൾ, ഒരുപക്ഷെ സംശയമാകാം, ഒരുപക്ഷെ സ്നേഹത്തിൻ്റെ വൈകൃത രൂപങ്ങളാവാം, ഇതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട്, ഇതിനെയൊക്കെ ഉപേക്ഷിച്ചുകൊണ്ട് ഒരു പുത്തൻ സ്നേഹ സംസ്കാരത്തിലേക്ക് കടന്നു വരുവാൻ ഈ ശുചിയായ വസ്ത്രവും നമ്മെ ആഹ്വാനം ചെയ്യുകയാണ്. ഇത്തരത്തിലുള്ള നല്ല മനോഭാവങ്ങൾ കടന്നു വന്നാൽ മാത്രമേ ക്രിസ്തുവിനെ നമുക്ക് സ്വന്തമാക്കുവാൻ സാധിക്കുകയുള്ളൂ. അത്തരത്തിലുള്ള പ്രതീകാത്മകമായ കുറേ അർത്ഥങ്ങളാണ് ഈ രണ്ട് തുണികൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഏറ്റവും അവസാനമായിട്ട്, ഈ നോമ്പ് അനുഷ്ഠാനത്തിൽ ഒരു ധർമ്മക്കാരൻ്റെ ആധ്യാത്മികത നാം സ്വീകരിക്കണം. എന്താണ് ധർമ്മക്കാരൻ്റെ ആധ്യാത്മികത? ഒന്നാമതായിട്ട്, ഒരു ധർമ്മക്കാരൻ അറിയാം എവിടെയാണ് ഇരിക്കേണ്ടത്. പിശക്കാർ ഇരിക്കുന്നത് ജനം കടന്നു വരുന്ന സ്ഥലത്താണ്. അതുപോലെ നോമ്പനുഷ്ഠിക്കുന്നവന് അറിയണം എവിടെയാണ് ഇരിക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ മുമ്പിൽ ഇരിക്കുവാൻ, ക്രിസ്തുവിൻ്റെ സാന്നിധ്യത്തിന് മുമ്പിൽ ഇരിക്കുവാൻ നോമ്പുകാരൻ പഠിക്കേണ്ടിയിരിക്കുന്നു. രണ്ടാമതായിട്ട് ഭിക്ഷക്കാരനറിയാം എവിടേക്കാണ് നോക്കേണ്ടതെന്ന്. ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്ന അനുഭവമാകണം നോമ്പ്. സങ്കീർത്തനങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, അവൻ്റെ മുഖത്തേക്ക് നോക്കിയവർ പ്രകാശിതരായി. ക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കുവാനും പ്രകാശിതരാകുവാനുള്ള ആഹ്വാനമാണ് നോമ്പ് നമുക്ക് പകർന്നു നൽകുന്നത്. മൂന്നാമതായിട്ട് ധർമ്മക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നു തുറന്ന കൈകളുമായിട്ട് ആയിരിക്കുവാൻ. തുറന്ന കൈകളുമായിട്ടാണ് ഒരു ഭിക്ഷക്കാരൻ നമ്മെ സമീപിക്കുന്നത്. അപ്രകാരം ഒരു തുറവിയുടെ മനോഭാവത്തിൽ മാത്രമേ ക്രിസ്തുവിനെ സ്വന്തമാക്കാൻ സാധിക്കുകയുള്ളൂ. നോമ്പനുഷ്ഠാനം ഇത്തരത്തിലുള്ള ഒരു തുറവിലേക്കാണ് നമ്മെ നയിക്കുന്നത്. തുറവി സമർപ്പണത്തിലേക്ക് നയിക്കുന്നു. സമർപ്പണം ക്രിസ്തുവിനെ സ്വന്തമാക്കുവാൻ നമ്മെ അനുഗ്രഹിക്കുന്നു. അവസാനമായിട്ട് മദർ തെരേസ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ, സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്, ദൈവത്തിനു വേണ്ടി മനോഹരമായി എന്തെങ്കിലും നൽകുവാൻ ഈ നോമ്പനുഷ്ഠാനം നമ്മെ സഹായിക്കട്ടെ. അതിനുള്ള കൃപകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം, യജ്ഞിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.
ചിന്താമലരുകൾ എന്ന പരിപാടിയിൽ നോമ്പുകാല ചിന്താശകലങ്ങളാണ് നിങ്ങൾ കേട്ടത്. ഈ ചിന്തകൾ പങ്കുവച്ചത് മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിലെ ബഥനി മിശിഹാനുകരണ സന്യാസ സമൂഹമായ വൈദികൻ തോമസ് പ്രമോദ് OIC.
നാമം ജപിച്ചാലും പാട്ടുകൾ പാടിയാലും നിന്റെ ഹൃദയം നുറുങ്ങാതെന്തു കാര്യം, സ്നേഹിതനീശോയെ കാൺമതിനായി പാപങ്ങളോർത്ത് കണ്ണീ ും പാട്ടുകൾ പാടിയാലും നിന്റെ ഹൃദയം മുറുങ്ങാതെന്തു കാര്യം.
ബിജു നാരായണൻ ആലപിച്ച ഈ ഗാനം ആർദ്രഭാവം എന്ന കാസറ്റിൽ നിന്ന് എടുത്തതാണ്.
വാസമൊരുക്കേണം സക്രാരി തന്നിലേ നാഥനായി, ഹൃദയം തുറക്കേണം വാസമൊരുക്കേണം സക്രാരി തന്നിലേ രക്തവും മാംസവും ഭക്ഷ്യമാ, എന്തൊരു സ്നേഹം അവിടുത്തെ സ്നേഹം രക്തവും മാംസവും ഭക്ഷ്യമാ, ജീവനെ കുന്നൊരാ ീശോയെ കാ ജപിച്ചാൽ